Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. In this, we are about to listen Keno Upanishad, presented by Swami Nirmalananda Giri. Thank you. Om Namah Shivaya.
സനിമിത്തമായ ജ്ഞാനം, നിമിത്തത്തോടു കൂടിയിരിക്കുന്ന ജ്ഞാനം, സമാധിയുടെ ജ്ഞാനം അത് സനിമിത്തമാണ്. ജാഗ്രതയുടെ ജ്ഞാനം ഇതിനോരോ നിമിത്തങ്ങളുണ്ട്. സ്വപ്നത്തിലെ ജ്ഞാനം അതിന് നിമിത്തമുണ്ട്. നിമിത്തമായ ജ്ഞാനമാണ്. സകൃത് വാ അസകൃത് വാ സകൃത് ജ്ഞാനം ഉണ്ടാകുന്നു. സാക്ഷാത്കാര ജ്ഞാനമെന്നും മറ്റും പറയുന്നു. അസകൃത് ജ്ഞാനം ഇതാ സദാ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ പ്രതിബോധമെന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒന്നും അതിനെ വിശേഷിപ്പിക്കാൻ കഴിയില്ല. എന്താണോ സർവപ്രത്യ പ്രത്യേകാത്മാ, സർവപ്രത്യയമായിരിക്കുന്നതാണത്. അത് ജ്ഞാനത്തിന്റെ സ്വരൂപമാണ്, അജ്ഞാനത്തിന്റെ സ്വരൂപമാണ്, യഥാർത്ഥ ജ്ഞാനത്തിന്റെ സ്വരൂപമാണ്, ഭ്രാന്തിയുടെ സ്വരൂപമാണ്, സർവത്തിന്റെ സ്വരൂപമായിരിക്കുന്നതാണ്. വാസ്തവത്തിന്റെയും കൽപ്പനയുടെയും സ്വരൂപമാണത്. അവരെന്ന് പ്രതിബോധയേ വൈസ, അതിന് പ്രതിബോധം എന്നേ പറയാൻ പറ്റും. എന്നുവെച്ചാൽ സർവബോധസ്വരൂപം, സംവേദന സ്വരൂപം, അതാണ് പ്രത്യേകാത്മാവെന്നാണ് ഇവിടെ ബോധിപ്പിക്കുന്നത്. അതിൽ നമ്മൾ ഓരോ കൽപ്പനകളെ സൃഷ്ടിച്ചിട്ട് ആത്മാവ് എങ്ങനെയായിരിക്കും, ഇങ്ങനെയായിരിക്കും, ആത്മാവ് ഇങ്ങനെ പ്രകാശിക്കുന്നു, അങ്ങനെ പ്രകാശിക്കുന്നു എന്നെല്ലാം ഉള്ള നമ്മുടെ ആ കൽപ്പനകളെ അതിനെ നിഷേധിച്ചുകൊണ്ട് ഇവിടെ ബോധിപ്പിക്കുകയാണ്. നിങ്ങളുടെ ആ സർവകൽപ്പനകളുടെയും സ്വരൂപമായിരിക്കുന്നത്, അതിനാണ് ഇവിടെ പ്രതിബോധം എന്ന് പറഞ്ഞിരിക്കുന്നത്. സർവകൽപ്പനകളും ആ ബോധത്തെ ആശ്രയിച്ചിട്ടാണ്. അത് സകൃത്ജ്ഞാനമായാലും അസകൃത്ജ്ഞാനമായാലും, പക്ഷെ ഇതിനെ സംബന്ധിച്ച് അദ്വൈതികളിൽ തന്നെ പലതരത്തിൽ ചിന്തിക്കുന്നവരുണ്ട്. അതിനെല്ലാം ഭാഗികമായി അംഗീകരിക്കുകയും ആത്യന്തികമായി നിഷേധിക്കുകയും ചെയ്തുകൊണ്ടാണ് ഇത് പറയുന്നത്. നാനാകൽപ്പനകൾ, അങ്ങനെയാകാം ഇങ്ങനെയാകാം, അതിനൊക്കെ കുറെയൊക്കെ അംഗീകരിക്കുന്നുണ്ട്. ശരി, അങ്ങനെ വരാം. അപരോക്ഷമായ ഒരു ജ്ഞാനം, ശരി, അത് വരാം. സർവാജ്ഞാനത്തെ നശിപ്പിക്കുന്ന ഒരു ജ്ഞാനം, അതും വരാം. പക്ഷെ പ്രതിബോധം എന്ന് പറയുമ്പോൾ അങ്ങനെ വിശേഷിച്ച് ഏതെങ്കിലും ഒരു ജ്ഞാനത്തെ എടുക്കണ്ട. സർവജ്ഞാനങ്ങളുടെയും ആത്മാവായിരിക്കുന്നു. സർവജ്ഞാനത്തെയും നിഷേധിക്കുന്നത് അതിന്റെ സ്വരൂപത്തെ അംഗീകരിച്ചുകൊണ്ടാണ്. കേവല നിഷേധമാണ്. സർവപാത്രങ്ങളെയും നിഷേധിക്കുന്നത് മണ്ണിനെ അംഗീകരിച്ചുകൊണ്ടാണ്. കേവലം പാത്രങ്ങളെ നിഷേധിച്ചിട്ട് എന്താ പ്രയോജനം? കാരണം മണ്ണാണുള്ളത് അവിടെ, അതിനെ ബോധിപ്പിക്കുക എന്നുള്ളതേ ഉള്ളൂ. ആഭരണങ്ങളെ നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? സ്വർണത്തെ ബോധിപ്പിക്കുക എന്നേ ഉള്ളൂ അതിനർത്ഥം. എന്തുകൊണ്ട്? സ്വർണത്തിൽ നിന്ന് വേറിട്ട് അവിടെ ആഭരണങ്ങളില്ല. പിന്നെ ആഭരണങ്ങളെ നിഷേധിച്ചിട്ട് എന്ത് കിട്ടാനാ? സ്വർണം കിട്ടും. അത് സ്വർണം ഏതെങ്കിലും പ്രത്യേകമായ ഒരു ആഭരണത്തിൽ മാത്രമുള്ളതാണെന്ന് പറയുന്നതിന് എന്താ അർത്ഥം? അത് സർവ്വാഭരണങ്ങളിലും ഉള്ളതാണ്. സർവ്വാഭരണങ്ങളുടെയും പ്രത്യേക സ്വരൂപമായിരിക്കുന്നതാണ്, അതിന്റെ എല്ലാം ആത്മാവായിരിക്കുന്നതാണ്. എന്താ ഈ ആഭരണങ്ങളെ നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ? എന്തോ ചില കൽപ്പനകൾ, സ്വർണത്തിൽ നിന്ന് വേറിട്ട് എന്തോ ഒക്കെ ഉണ്ടെന്നുള്ള കൽപ്പനകൾ, ബോധത്തിന്റെ ചില വികൃതികൾ, അതിനെ നിഷേധിക്കുന്നു. നിഷേധിക്കുക എന്ന് പറയുമ്പോഴും വിശേഷമൊന്നും സംഭവിക്കുന്നില്ല, അതിന്റെ വാസ്തവം എന്താണെന്ന് ബോധിപ്പിക്കുന്നു. അതാണ് പ്രതിബോധം എന്ന് പറയുന്നത്. അല്ലാതെ ഇവിടെ മറ്റ് ഏതെങ്കിലും വിശേഷ ബോധത്തെ കൊണ്ടുവന്നിട്ട് ആ ബോധത്തെ വെളിപ്പെടുത്തുന്നു എന്നൊന്നും ധരിക്കരുത്. അമൃതത്വം ഹി വിന്ദത്തെ, അത് വ്യാഖ്യാനിക്കുകയാണ്. അമൃതത്വം, അമരണഭാവം, സ്വാത്മന്യാവസ്ഥാനം മോക്ഷം ഹി യസ്മാത് വിന്ദതേ ലഭതെ. സ്വാത്മന്യാവസ്ഥാനം അതനമൃതത്വം, അമരണഭാവം എന്ന് പറയുന്ന അതാണ്. എന്നുവെച്ചാൽ സ്വാത്മന്യാവസ്ഥാനം, അതായത് ഈ വിജ്ഞാനങ്ങൾ അനുഭവത്തിൽ ക്ഷണം പ്രതി മാറിക്കൊണ്ടിരിക്കുന്നു, അതാണ് അതിന്റെ മരണം. അറിവിന്റെ മരണം അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ വിജ്ഞാന സ്വരൂപത്തിൽ ഒരു മാറ്റം സംഭവിക്കുന്നില്ല. വിജ്ഞാനം സദാ ഏകരൂപത്തിൽ വിജ്ഞാനമായി തന്നെ സ്ഥിതി ചെയ്യുന്നു. അവിടെ എന്തോ മരണധർമ്മത്തെ ആരോപിക്കുകയാണ്. വിജ്ഞാനം അമൃതമായി തന്നെ ഇരിക്കുന്നു, അതാണ് സ്വാത്മസ്ഥിതി എന്ന് പറയുന്നത്. അത് നമ്മൾ അതിനെ ജ്ഞാനമെന്ന് വിളിച്ചാലും ശരി അജ്ഞാനമെന്ന് വിളിച്ചാലും ശരി അതിന് മാറ്റമൊന്നും സംഭവിക്കുന്നില്ല, ഏകരൂപത്തിൽ തന്നെ ഇരിക്കുന്നു. സ്വാത്മന്യവസ്ഥാന മോക്ഷം, അതാണ് മോക്ഷം എന്ന് പറയുന്നത്. യസ്മാത് വിന്ദതേ ലഭതേ. സർവവിജ്ഞാനങ്ങളുടെയും സ്വരൂപം അതുതന്നെയാണ് മോക്ഷം, അതാണ് ഇവിടെ ലഭിക്കുന്നത്. യഥോക്താത് പ്രതിബോധാത് പ്രതിബോധ വിദിതാത്മകാത്. തസ്മാത് പ്രതിബോധ വിദിതമേവ മതം. അതുകൊണ്ട് പ്രതിബോധ വിദിതം, അതാണ് ഇവിടുത്തെ മതം എന്ന് ആത്മാവിനെ നിശ്ചയിക്കാൻ മുമ്പ് പറഞ്ഞു. ആത്മാവിന്റെ യഥാർത്ഥ സ്വരൂപത്തെ അങ്ങനെ ധരിക്കുക, അതിന് വരുന്ന മറ്റു കൽപ്പനകളെല്ലാം നിഷേധിച്ചുകൊണ്ട് അതിന്റെ സ്വരൂപത്തെ ധരിക്കുക. ബോധസ്ഥിതി പ്രത്യേകാത്മാ ബോധസ്ഥി പ്രത്യേക ആത്മാ. ഈ ബോധത്തിന്റെ നിരന്തരമായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ ബോധത്തിന്റെ പ്രത്യേകായിരിക്കുന്നത്, അതിന്റെ വാസ്തവ സ്വരൂപമായിരിക്കുന്നത് അത് തന്നെയാണ് ആത്മാവിനെയാണ് പ്രത്യേകാത്മാവെന്ന് പറയുന്നത്. ആത്മവിഷയിച്ച മതം അമൃതത്വ ഹേതു. അങ്ങനെ ആത്മാവിനെ അറിയുക, ആ രീതിയിൽ അറിയുക, സർവപ്രത്യയ പ്രത്യേകാത്മാവായി അറിയുക, അതാണ് മോക്ഷത്തിന് ഹേതുവായിരിക്കുന്നത്. ആ ജ്ഞാനം, ആ ജ്ഞാനം ഈ സർവകൽപ്പനകളെയും നിഷേധിച്ചുകൊണ്ട് ഒരുവനെ സ്വരൂപസ്ഥിതനാക്കുന്നു. അതെല്ലാം സംഭവിക്കുന്ന അവന്റെ ബോധത്തിന്റെ തലത്തിൽ, ആ ബോധത്തിന്റെ തലത്തിലുള്ള ഭ്രാന്തികളിൽ നിന്ന് അവൻ മുക്തനായിത്തീരുന്നു. അത് തന്നെ സ്വരൂപസ്ഥിതി. സ്വരൂപസ്ഥിതി എന്ന് പറയുമ്പോൾ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് പോകാനോ അവിടെ ചെന്ന് സ്ഥിതി ചെയ്യാനോ ഒന്നുമില്ല. ആകാശത്തിലെ കാറുകളെല്ലാം മായുമ്പോൾ ആകാശം തെളിയുന്നു എന്ന് പറയുന്നവരാണ്. അവിടെ പ്രത്യേകിച്ച് എന്താ തെളിവ് സംഭവിക്കുന്നു? അതെപ്പോഴും തെളിഞ്ഞിരിക്കുക. അതുപോലെ ഈ ഭ്രാന്തമായ കൽപ്പനകൾ നിന്നുള്ള മുക്തി അത്രയേ ഉള്ളൂ. അതാണ് ജീവൻ മുക്തി എന്ന് പറയുന്നത്. ജീവനെ സംബന്ധിച്ച് മുക്തി എന്ന് പറയുന്നത് അതേ ഉള്ളൂ. ആത്മാവ് നിത്യമുക്തം, പ്രത്യേകിച്ച് അവിടെ മുക്തമാകാനൊന്നുമില്ല. പക്ഷേ ഈ കൽപ്പനകൾക്കൊരു ഉടമസ്ഥനുണ്ട്, ബന്ധമോക്ഷ കൽപ്പനകൾ. ആ കൽപ്പനകളുടെ ഉടമസ്ഥൻ സ്വന്തം ബന്ധമോക്ഷ കൽപ്പനകളിൽ നിന്നും സ്വതന്ത്രനാകും. ആ കൽപ്പനകളാണ് മേഘങ്ങൾ, അത് മാറുന്നു. നഹി ആത്മനോ അനാത്മത്വം അമൃതത്വം ഭവതി. ആത്മാവിന്റെ അനാത്മത്വം അത് അമൃതത്വന് ഹേതുവല്ല എന്ന് പറഞ്ഞാൽ, ആത്മാവിനെ സംബന്ധിച്ചുള്ള ഈ കൽപ്പനകൾ, അതാണ് അനാത്മത്വം എന്ന് പറയുന്നത്. ആത്മാവിനെ സംബന്ധിച്ച് വരുന്ന കൽപ്പനകൾ എന്ന് പറയുമ്പോൾ ആത്മാവിന്റെ ബന്ധനത്തെക്കുറിച്ച്, ആത്മാവിന്റെ മോക്ഷത്തെക്കുറിച്ച് എല്ലാം വരുന്ന കൽപ്പനകൾ. ഈ കൽപ്പനകളാണ് ബന്ധനം. രജ്ജുവിൽ വന്ന സർപ്പകൽപ്പനയാണ് അവിടുത്തെ ബന്ധനം. ആ കൽപ്പനയിൽ നിന്ന് മോചനം നേടുക ആണ് നഹി ആത്മനോ അനാത്മത്വം അമൃതത്വം ഭൂതി ആത്മത്വാത്. എന്തുകൊണ്ട്? ഇത് സർവകൽപ്പനകളുടെ സ്വരൂപമാണ്. ഇത് ബന്ധനം ഉണ്ടെന്ന് കൽപ്പിച്ചാലും മുക്തനാണെന്ന് കൽപ്പിച്ചാലും ആ കൽപ്പനകളുടെ എല്ലാം സ്വരൂപമായിരിക്കുന്നതിനോട് അത് ആത്മാവെന്ന് പറയുന്നു. അങ്ങനെ ആത്മാവിനെ അറിയാനാണ് ആവശ്യപ്പെടുന്നത്. ആത്മനോ അമൃതത്വം നിർനിമിത്തമേവ പറയുന്നതിനോട് ഉപസംഹരിക്കുകയാണ്. ആത്മാവിന്റെ അമൃതത്വം മോക്ഷം എന്ന് പറയുന്നത് നിർനിമിത്തമാണ്. പരമാർത്ഥമായ കാര്യം പറയുകയാണ്. മോക്ഷത്തിന് നിമിത്തമില്ല. ആത്യന്തികമായി സർവത്തെ നിഷേധിക്കുന്നു. അതാണ് ഇവിടെ ഗുരുവില്ല, ശിഷ്യനില്ല, ഉപദേശമില്ല, അനുഭവമില്ല എന്നെല്ലാം പറയുന്നു. എന്തുകൊണ്ടത് നിർനിമിത്തമാണ്. ഒരു വസ്തുവിന്റെ സ്വരൂപം ഒന്നിനെ ആശ്രയിക്കുന്നില്ല. അതിനാശ്രയിക്കാൻ മറ്റൊന്നുമില്ല. സർവവസ്തുക്കളുടെ സ്വരൂപമായിരിക്കുന്ന ആത്മാവ് എന്തിനെ ആശ്രയിച്ചെന്നുള്ളത് അഗ്നിയുടെ പ്രകാശം മറ്റെന്തിനെ ആശ്രയിച്ചാണ് നിൽക്കുന്നത്? മറ്റേതെങ്കിലും ഒന്നിനെ ആശ്രയിച്ചാണോ നിൽക്കുന്നതല്ല. അത് അഗ്നിയുടെ സ്വരൂപം തന്നെ പ്രകാശം എന്ന് പറയുന്നു. മറ്റൊന്നിനെ ആശ്രയിച്ചത് നിലനിൽക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ സർവപദാർത്ഥങ്ങളുടെയും സർവപ്രത്യങ്ങളുടെയും സ്വരൂപം എന്തിനെ ആശ്രയിച്ചിരിക്കും? ഒന്നിനെ ആശ്രയിച്ചല്ല നിൽക്കുന്നത്. അതുകൊണ്ട് പറയും നിർനിമിത്തം. അതിന് നിമിത്തമില്ല. അതാണ് അമൃതത്വം നിർനിമിത്തമേവ മോക്ഷത്തിന് കാരണമില്ല, ഹേതുക്കളല്ല. ചോദിക്കും, ഒരു ഹേതുവിന്റെ ആത്യന്തികമായ ഒരു ഹേതുവില്ല. ഉപദേശം വേണ്ടേ? ഗുരു വേണ്ടേ? സാധന വേണ്ടേ എന്ന് ചോദിക്കും. മോക്ഷം ആത്മസ്വരൂപമാണ്, അതേകമാണ്, അവിടെ ഭേദമില്ല. ഭേദമില്ലെങ്കിൽ അവിടെ പിന്നെ ഗുരു, ഉപദേശം, സാധനയൊക്കെ എവിടെ നിൽക്കും? ഏകമല്ല, ഏകത്തിലെങ്ങനെ വരും? ആത്യന്തികമായ പാരമാർത്ഥികമായ സത്യത്തെ പറയുകയാണ്. അത് നിർനിമിത്തമാണ്, ഒന്നിനെ അപേക്ഷിക്കുന്നില്ല. വേറെ രീതി പറയുന്നത് സ്വതസിദ്ധമാണ്. അത് തന്നെ പറയുന്നത് കാര്യമല്ല, കർത്തൃജന്യമല്ല, കൃതിജന്യമല്ല, നിത്യമാണ് എന്നെല്ലാം പറയുന്നത് തന്നെ എവിടെയും പറയുന്നത് നിർനിമിത്തമാണ്. ഏവം മർത്യത്വം ആത്മനോ ഏത് അവിദ്യ അനാത്മത്വ പ്രതിപത്തി. നേരെ മറിച്ച് മർത്യത്വം, ഈ മരണധർമ്മം, ഈ ബന്ധനം, മോക്ഷമില്ലാത്ത ഈ അവസ്ഥ നമ്മൾ പരാതിപ്പെടുന്നുണ്ടല്ലോ. ഞാൻ ബന്ധനസ്ഥനാണ്, എനിക്ക് മോക്ഷം വേണം, അത് നേടിയെടുക്കണം, അതിന് ഞാൻ പല നിമിത്തങ്ങളെ ആശ്രയിക്കുന്നു. ഇതെല്ലാം എന്താണ്? ഇത് മോക്ഷമല്ല, മർത്യത്വം. ഇതെന്താണ്? അവിദ്യ അനാത്മത്വ പ്രതിപത്തി. അവിദ്യ കൊണ്ടുവന്ന അനാത്മത്വ ബോധമാണ്. സർവപ്രത്യയ പ്രത്യേകാത്മാവായിരിക്കുന്ന സ്വസ്വരൂപത്തിൽ തന്റെ കൽപ്പനകളാണിതെല്ലാം. അനാത്മത്വ പ്രതിപത്തി, അനാത്മത്വജ്ഞാനം. ഈ കൽപ്പനകൾ ഇങ്ങനെ നിലനിൽക്കെ ഈ കൽപ്പനകൾ മാറാതിരിക്കുക, അല്ലെങ്കിൽ ഈ കൽപ്പനകളെ മാറ്റാൻ കഴിയാതിരിക്കുക, നമ്മൾ എല്ലാത്തിനെയും ആശ്രയിക്കും. നിമിത്തങ്ങളെല്ലാം ആശ്രയിക്കുന്നു, ഉപദേശത്തെ ആശ്രയിക്കുന്നു, ഗുരുവിനെ ആശ്രയിക്കുന്നു, ശാസ്ത്രത്തെ ആശ്രയിക്കുന്നു, സാധനയെ ആശ്രയിക്കുന്നു. എവിടെ ഈ അനാത്മത്വ പ്രതിപത്തിയിൽ അതൊക്കാവശ്യമായി വരുന്നു. അനാത്മത്വ പ്രതിപത്തി നിലനിൽക്കുന്നിടത്തോളം കാലം അതെല്ലാം ആവശ്യമായി തന്നെ ഇരിക്കുന്നു. എന്തുകൊണ്ട്? അവിദ്യയാ, അവിദ്യ കൊണ്ടാണ് ഇത് വന്നിരിക്കുന്നത്, ഈ ബന്ധനം. അതുകൊണ്ട് അവിദ്യയിൽ തന്നെ മോക്ഷത്തിനുള്ള ഉപായങ്ങളും തന്നെ നിൽക്കുന്നു. രണ്ടിനും ആധാരം അവിദ്യയാണ്. പരമാർത്ഥത്തിൽ നിർനിമിത്തമാണ്. നിങ്ങൾ അവിദ്യയ്ക്ക് അതീതനായി പറയുന്നതിന്റെ താല്പര്യം ഇതാണ്. ഒരുവൻ അവിദ്യയ്ക്ക് അതീതനായി ബന്ധനത്തെ അനുഭവിച്ച് മോക്ഷത്തെ ആഗ്രഹിച്ചുകൊണ്ട് ഗുരുവിനെ സമീപിച്ച് ഉപദേശം നേടി സാധനങ്ങളെല്ലാം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുമ്പോഴും അയാൾ പരിപൂർണ മുക്തനാണ്. നിത്യമുക്തനാണ്. അതാണ് പറയുന്നതിന്റെ താല്പര്യം. താൻ മുക്തനല്ലാത്തതുകൊണ്ടല്ല ഇതൊക്കെ ചെയ്യേണ്ടി വരുന്നത്. മുക്തനല്ല എന്നുള്ള ഭ്രാന്തമായ കൽപ്പന കൊണ്ട് മാത്രമാണ്. ആ കൽപ്പനയെ നിരാകരിച്ച് മുക്തിയെ വെളിപ്പെടുത്തുകയാണ് ഇവിടെ ചെയ്യുന്നത്. ആ കൽപ്പനയുടെ നിരാകരണത്തിലൂടെ മുക്തി വെളിപ്പെട്ടില്ലെങ്കിൽ മുക്തിക്ക് വേണ്ടി എല്ലാ ഉപായങ്ങളെയും സ്വീകരിക്കുക, എല്ലാ നിമിത്തങ്ങളെയും സ്വീകരിക്കുക. പക്ഷെ ഒടുവിൽ ആ മുക്തി ഈ കൽപ്പനകളുടെ നിരാകരണത്തിലൂടെ സാധ്യമാകും എന്നുള്ള അവിദ്യയാ, അവിദ്യ കൊണ്ട് തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അനാത്മത്വ പ്രതിപത്തി കഥം പുനഃ യഥോക്തയ ആത്മവിദ്യ അമൃതത്വം വിന്ദ്യതേ. ഈ ഉപദേശിച്ച ഇവിടെ പറഞ്ഞ ഈ ആത്മവിദ്യ കൊണ്ടെങ്ങനെയാണ് അമൃതത്വത്തെ നേടുന്നത്? ആത്മനാ സ്വേന സ്വരൂപേണ വിന്ദതേ ലഭതേ വീര്യം ബലം സാമർഥ്യം. ഇവിടെ ആത്മനാ വിന്ദതേ വീര്യം, ആത്മനാവിന്ദ്യത അമൃതം, ആ വീര്യം സ്വേന സ്വസ്വരൂപത്തിൽ ആർജിതമായ ഒന്നല്ല. എന്തെങ്കിലും അഭ്യാസത്തിലൂടെ നേടുന്ന ഒന്നല്ല. ധന സഹായ മന്ത്ര ഔഷധി തപോ യോഗകൃതം വീര്യം മൃത്യും ന ശക്നോതി അഭിഭവതും, മൃത്യും അഭിഭവതും ന ശക്നോതി. ഇതി അവസ്തുകൃതത്വ വീര്യം ശക്തി എങ്ങനെയൊക്കെ ഉണ്ടാക്കിയെടുക്കാം? പറയുന്നു ധനം കൊണ്ടുണ്ടാകാം, സഹായം മറ്റുള്ളവരുടെ സഹായം കൊണ്ടുണ്ടാകാം, മറ്റ് വസ്തുക്കളുടെയോ വ്യക്തികളുടെയോ എന്തിൻ്റെയെങ്കിലും മന്ത്രം, മന്ത്ര ഉപാസനയിലൂടെ നമുക്ക് വീര്യം ഉണ്ടാക്കാം. ഔഷധി, ഔഷധങ്ങളിലൂടെ ഉണ്ടാക്കിയെടുക്കാം. തപസ്, അതുകൊണ്ട് ബ്രഹ്മചര്യം പോലെയുള്ള തപസ്സുകൾ, അതുകൊണ്ട് വീര്യത്തെ ഉണ്ടാക്കിയെടുക്കാം, ശക്തി ഉണ്ടാക്കാം, സാമർഥ്യത്തെ ഉണ്ടാക്കാം. യോഗം, ചിത്തവൃത്തി നിരോധം പോലെയുള്ള, സമാധി പരിശീലനം പോലെയുള്ള യോഗം. പ്രഥം വീര്യം, ഇതെല്ലാം കൊണ്ടുണ്ടാകുന്ന ഈ വീര്യം, ഇതൊന്നും മൃത്യുവിനെ കീഴ്പ്പെടുത്താൻ പര്യാപ്തമല്ല. ഇതൊന്നും മൃത്യുവിനെ നേരിട്ട് കീഴ്പ്പെടുത്താൻ കഴിയില്ല. അഭിഭവത്തും എന്താണ് അവസ്തുകൃതത്വ, പരവുമായ വീര്യം ആ പരമാർത്ഥ വസ്തുക്കളാണ്. എങ്ങനെ? ആത്മന അസ്വേന രൂപേണ, സർവവീര്യം സ്വസ്വരൂപത്തിലാണ്. സ്വസ്വരൂപത്തിൽ നിന്ന് ബാഹ്യമായി, സ്വസ്വരൂപത്തിൽ നിന്ന് സ്വയം തന്നെ ചുതി സംഭവിച്ചിട്ട് സ്വന്തം കൽപ്പനകൾ കൊണ്ട് ഇതിൽ വീര്യത്തെ ഉണ്ടാക്കാൻ, സാമർഥ്യത്തെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന സർവശ്രമങ്ങളും പാഴ്വേലയാണ്. അവസ്തുകൃതത്വം അതൊന്നും പരമാർത്ഥമാണ്. ഇതിൽ നിന്നൊന്നും വീര്യം ഉണ്ടാകത്തില്ലെന്നല്ല പറയുന്നത്, ഇതൊന്നും പരമാർത്ഥത്തിലുള്ള വീര്യമല്ല. പരമാർത്ഥത്തിലുള്ള സാമർഥ്യം എവിടെയാണ്? ആത്മസ്വരൂപത്തിലാണ്. അവിടെയാണ് സർവവീര്യവും സ്ഥിതി ചെയ്യുന്നത്, സർവബലവും സാമർഥ്യവും സ്ഥിതി ചെയ്യുന്നത്. മറ്റ് അഭ്യാസങ്ങളിലൂടെ ഉണ്ടാകുന്ന ആ ശക്തി സാമർഥ്യം അത് മൃത്യുവിനെ ജയിക്കുന്നതിന് നേരിട്ട് ഉതകത്തില്ല എന്നാണ്. ഈ ആത്മവസ്തു അത് സ്വയം അത് സാമർഥ്യസ്വരൂപമാണ്. അതിന്റെ സ്വരൂപം തന്നെ സാമർഥ്യമാണ്. അത് സ്വയം തന്നെ മൃത്യുവിനെ കീഴ്പ്പെടുത്തുന്നതാണ്, ഇല്ലാതാക്കുന്നതാണ്. അത് സ്വയം തന്നെ എന്താണ്? അമൃത സ്വരൂപമാണ്. സ്വയം തന്നെ അത് ബന്ധമോക്ഷങ്ങൾക്ക് ഉപരിയാണ്. അതിനെ സംബന്ധിച്ച കൽപ്പനകൾ നിരാകരിക്കുക, അത് മാത്രമേ ഉള്ളൂ. അതിനപ്പുറം ഉള്ള ഒരു സാമർഥ്യത്തിനും മൃത്യുവിനെ നേരിട്ട് ജയിക്കാൻ സാധ്യമല്ല. അതാണ് ആത്മന വിന്ദതേ വീര്യം. സ്വസ്വരൂപത്തിൽ ആണ് സർവവീര്യവും സ്ഥിതി ചെയ്യുന്നത്. സ്വസ്വരൂപമാണ് മൃത്യുവിനെ നശിപ്പിക്കുന്നത്. പ്രകാശമാണ് ഇരുട്ടിനെ നശിപ്പിക്കുന്നു എന്ന് പറയുന്നത്. മറ്റൊരു വായുവില്ല, ഇന്നുവരെ കണ്ടെത്തിയിട്ടില്ല. ഇരുട്ടിനെ ഇല്ലാതാക്കാൻ പറ്റിയ ഒരു ഉപായത്തെ കണ്ടിട്ടില്ല. മറ്റുപായങ്ങൾക്കെല്ലാം അതിൻ്റെതായ ശക്തിയുണ്ട്, യോഗ്യതയുണ്ട്. പക്ഷെ അതിനൊന്നും ഇരുട്ടിനെ നശിപ്പിക്കാൻ പറ്റില്ല. അതുപോലെ ഇവിടെ സ്വസ്വരൂപമായിരിക്കുന്ന ഈ ജ്ഞാനം അത് സർവമൃത്യുവിനെയും നിരാകരിച്ചിട്ട് സ്ഥിതി ചെയ്യുന്നതാണ്. സർവതമസിനെയും അത് നശിപ്പിച്ചിട്ട് സ്ഥിതി ചെയ്യുന്നതാണ്. അത് സാമർഥ്യ സ്വരൂപമാണോ അത് മോക്ഷസ്വരൂപമാണോ എന്ന് സ്വസ്വരൂപത്തെ ഗ്രഹിക്കണമെന്നാണ് ഇവിടെ പറയുന്നത്. അത് ഗ്രഹിക്കാതെയുള്ള ബാക്കിയുള്ള സർവ പ്രയത്നങ്ങളും പലതരത്തിലുള്ള സാമർഥ്യത്തെ ഉണ്ടാക്കുമെങ്കിലും അത് ഈ അന്ധതയെ നശിപ്പിക്കത്തില്ല, അമൃതത്വത്തെ കൊടുക്കത്തില്ല, ഇരുളനെ നശിപ്പിക്കത്തില്ല എന്നാണ്. ആത്മവിദ്യാകൃതം തോ വീര്യം ആത്മനായേ വിന്ദതെ. ആത്മവിദ്യാകൃതം, ആത്മവിദ്യ എന്താണോ? ആത്മാവിന്റെ യഥാർത്ഥ സ്വരൂപത്തെ പ്രകാശിപ്പിക്കും. ശ്രുതി അങ്ങനെ പ്രകാശിപ്പിക്കും. അതാണ് ആത്മവിദ്യ. ഇന്നതല്ല, ഇന്ന രീതിയിലല്ല, ഇന്നതാണോ എന്നിങ്ങനെ അത് വെളിപ്പെടുത്തുന്നു. ആത്മനായവ വിന്ദതേ നാന്യേന. അത് സ്വസ്വരൂപത്തിലുള്ള സാമർഥ്യമാണ്. അതിനെ ആത്മാവിനാൽ നേടുന്നു എന്ന് പറഞ്ഞാൽ ബാഹ്യമായ എന്തെങ്കിലും യത്നം കൊണ്ടുവരുന്നതല്ല. ആ വീര്യം, ആ സാമർഥ്യം സ്വസ്വരൂപത്തിൽ തന്നെ സ്ഥിതി ചെയ്യുന്നു. അതിനുള്ള കൽപ്പനകളെ നിഷേധിച്ചാൽ മാത്രം മതി. നാന്യേന ഇത്യതോ അനന്യസാധനത്വ ആത്മവിദ്യാവീര്യസ്യ. ആത്മവിദ്യാവീര്യം മറ്റൊരു സാധനയെയും ആശ്രയിച്ചിരിക്കുന്നതല്ല. നേരത്തെ പറഞ്ഞോ, തപോയോഗങ്ങളെ കൊണ്ടൊന്നും അത് നേടുന്നതല്ല. അതിനെല്ലാം അതിൻ്റെതായ പ്രയോജനമുണ്ട്. സദായവ വീര്യം മൃത്യു ശക്നോതി അഭിഭവതും തദൈവ വീര്യം. ആ വീര്യം ആ വെളിച്ചമൊന്നു മാത്രമേ ഇരുളിനെ നശിപ്പിക്കത്തുള്ളൂ. ഈ കൽപ്പനകളെ ശ്രുതി നിരാകരിക്കുന്നത് ഒന്നു മാത്രമേ മോക്ഷത്തിന് ഉപകരിക്കത്തുള്ളൂ. യഥ ഏവം ആത്മവിദ്യാകൃതം വീര്യം ആത്മനായോ വിന്ദ്യത്തെ വിന്ദത്തെ. ആത്മവിദ്യാകൃതമായ വീര്യം ആത്മാവിൽ തന്നെ സ്ഥിതി ചെയ്യുന്നു. അതോ വിദ്യയ ആത്മവിഷയ വിന്ദത്തെ അമൃതം. അതുകൊണ്ട് വിദ്യയ വിന്ദത്തെ അമൃതം. ആത്മാവിന്റെ യഥാർത്ഥ സ്വരൂപത്തെ വെളിപ്പെടുത്തുന്ന ശ്രുതിയുടെ ഈ വിദ്യ, ശ്രൗതമായ വിദ്യ, ഋഷിമാരുടെ അനുഭവരൂപത്തിലുള്ള വിദ്യ, അതുകൊണ്ടാണ് അമൃതം നിന്ദതെ, മോക്ഷത്തെ അതുകൊണ്ട് നേടുന്നു. നായമാത്മാ ബലഹീനേന ലഭ്യത്തി ആധർവണെ എന്ന് നമ്മൾ ചർച്ച ചെയ്തതാണ്. ആത്മവിദ്യയുടെ ബലം കൊണ്ടാണ് ഈ ആത്മാവിനെ നേടുന്നത്, മറ്റൊന്നും ഒരു ബലവും കൊണ്ടല്ല. അത സമർത്ഥഹേതു അമൃതത്വം ഹിവിന്ദതെ. അതുകൊണ്ട് ആത്മവിദ്യയെ സമർത്ഥിക്കുകയാണ്. എന്താണ്? അതാണ് അമൃതത്വത്തിന് ഉപകരിക്കുന്നത്. ആത്മപ്രകാശമാണ് അന്ധത ഇല്ലാതാക്കുന്നത്. ശ്രുതി ആത്മാവിന്റെ സ്വരൂപത്തെ എങ്ങനെയാണ് വെളിപ്പെടുത്തുന്നത്? യഥാർത്ഥത്തിൽ ആ വെളിപ്പെടലിലാണ് അമൃതത്വം കരഗതമാകുന്നത്. അതെങ്ങനെ വെളിപ്പെടുത്തുന്നു? ആത്മാവിനെ സർവപ്രത്യ പ്രത്യേകാത്മാവായി ശ്രുതി വെളിപ്പെടുത്തുന്നു. അവിടെ അന്യമായ സർവകൽപ്പനകളും ധാരണകളും നിരാകരിക്കുന്നു. ശേഷിക്കുന്നതാണ് അമൃതത്വം. അങ്ങനെയാണ് അമൃതത്വത്തെ ഗ്രഹിക്കേണ്ടത്. അപ്പൊ ഇവിടെ അമൃതത്വത്തിന് തടസ്സമായിരിക്കുന്നു എന്ന് മാത്രം ഇവിടെ പറയുന്നതിന്റെ താല്പര്യം. എന്താണ് ഈ കൽപ്പനകൾ, ഭാവനകൾ, സങ്കല്പങ്ങൾ? ഇതാണ് ആ അവയെ നിഷേധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ശ്രുതി ശ്രമിക്കുന്നത്. ആത്മാവിനെ സർവപ്രത്യ സ്വരൂപമായി ശ്രുതി വെളിപ്പെടുത്തുന്നു. ആ ശ്രുതിയുടെ വെളിപ്പെടൽ ഒരുവനിൽ സർവകൽപ്പനകളെയും നിഷേധിക്കുന്നതിന് ഉള്ള സാമർഥ്യമായി തീരും. അതാണ് ആത്മാവിന്റെ സാമർഥ്യം എന്ന് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ അവൻ ഇവിടെ പറയുന്ന അമൃതത്വത്തെ നേടുന്നു. അതിനപ്പുറം മറ്റ് സാമർഥ്യങ്ങളൊന്നും തന്നെ അതിനെ നേരിട്ട് സഹായിക്കുന്നില്ല. മറ്റ് സാമർഥ്യങ്ങൾക്കെല്ലാം അതിൻ്റെതായ പ്രയോജനമുണ്ട്. ഭക്ഷണം കഴിച്ചാൽ വിശപ്പ് മാറും, അതതിൻ്റെ സാമർഥ്യമാണ്. അതുപോലെ ഓരോ തപോയോഗങ്ങൾക്കെല്ലാം അതിൻ്റെതായ സാമർഥ്യങ്ങൾ, പ്രയോജനങ്ങളുണ്ട്. അമൃതത്വം അതുകൊണ്ടല്ല, അത് പ്രതിബോധ വിദിതമായിരിക്കുന്ന സ്വസ്വരൂപത്തിന്റെ പ്രകാശനത്തിൽ സംഭവിക്കുന്നതാണ്. അതിന് കൽപ്പനകളുടെ നിരാകരണമാണ്. നിരാകരണത്തിലൂടെ സ്വസ്വരൂപത്തെ പ്രകാശിപ്പിക്കുന്നു ശ്രുതി. ശ്രുതി അതാ ചെയ്യുന്നു. ശ്രുതി ഒരു ജീവനെ ലക്ഷ്യമാക്കി പ്രവർത്തിക്കുകയാണ് ഉപദേശരൂപത്തിൽ. അത് അവന്റെ സ്വരൂപത്തെ സംബന്ധിച്ചുള്ള അവന്റെ എല്ലാ ഭ്രാന്തമായ കൽപ്പനകളെയും നിഷേധിക്കുന്നു. നിഷേധിച്ചാൽ ആ കൽപ്പനാരഹിതമായി അവന്റെ സ്വരൂപം പ്രകാശിക്കുന്നു. അതാണ് ശ്രുതി വെളിപ്പെടുത്തുന്ന അമൃതത്വം, മുഖ്യമായ അമൃതത്വം. അതാണ് അതാണ് ഇവിടെ പറയുന്നത്. പ്രതിബോധ വിദിതം മതം അമൃതത്വം ഹി വിന്ദതേ വിദ്യയാ ആത്മനാ വിന്ദതേ വീര്യം വിദ്യയാ വിന്ദതേ അമൃതം.